ഏത് തെറ്റിനും ശിക്ഷയുണ്ടെന്ന കാര്യം സംശയമില്ലാത്തതാണ്. എത്ര രഹസ്യമായി പാപം ചെയ്താലും സർവജ്ഞാനിയായ ദൈവം ആയത് കാണുന്നു, അവിടുന്ന് ശിക്ഷ വിധിക്കുന്നു എന്ന് നാം ഓർക്കണം. ഈ സത്യം വിളിച്ചറിയിക്കുകയാണ് നാഹൂം പ്രവാചകൻ. അശൂർ സാമ്രാജ്യം, പ്രത്യേകിച്ചും അതിൻ്റെ തലസ്ഥാനമായിരുന്ന നിനവെ, ഒരു കാലത്ത് ദൈവത്തെ അറിഞ്ഞ് ദൈവവഴികളിൽ നടക്കുവാൻ തീരുമാനമെടുത്തതായിരുന്നു. പക്ഷേ അവർ ദൈവത്തെ തള്ളിക്കളഞ്ഞു. പിന്നെയും ക്രൂരതയുടെയും ആക്രമണാസക്തിയുടെയും പര്യായമായി മാറി. BC 701 സൻഹരീബ് യഹൂദ രാജ്യത്തെ ആക്രമിച്ചു. അയാളുടെ പിൻഗാമിയായിരുന്ന യെസാർ ഹദ്ദോൻ മിസ്രൈമിനെ കൊള്ളയിട്ടു. അങ്ങനെ അശൂർ സാമ്രാജ്യം ഏഷ്യയുടെ അതിരിനപ്പുറം വികാസം പ്രാപിച്ചു. ആ കാലത്ത് അശൂരിന്റെ പ്രതാപം പരമോച്ച കോടിയിലെത്തി. ഇത് നമുക്കൊരു വലിയ പ്രശ്നമായി തോന്നാം. അന്യായം കാണിക്കുന്നവർ, ദൈവത്തെ തള്ളിക്കളഞ്ഞ് ജീവിക്കുന്നവർക്ക് എങ്ങനെ ഈ ഐശ്വര്യമെല്ലാം ഉണ്ടാകുന്നു എന്നൊരുപക്ഷെ താങ്കൾ ചിന്തിക്കുന്നുണ്ടാകും. ഇതൊന്നും ദൈവം കാണുന്നില്ലേ? ഈ പറയുന്ന ഭക്തിയും ആരാധനയും ഒന്നും ഒരു പ്രയോജനവും ചെയ്യില്ല എന്ന് താങ്കൾ ചിലപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടില്ലേ? എന്നാൽ ഇന്ന് നാം പഠിക്കുവാൻ പോകുന്ന ഭാഗം പ്രത്യേകിച്ച് താങ്കൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. അശൂരിയോട് ദൈവം ചെയ്തത് എന്തെന്ന് താങ്കൾ മനസ്സിലാക്കും. അശൂർ രാജാവായിരുന്ന അശൂർ ബാനിപ്പാലിന്റെ നിഷ്ഠൂരത ആരിലും ഭയങ്കരമായിരുന്നു. അയാളുടെ രഥചക്രം നിരപരാധികളുടെ ചോരത്തളങ്ങളിലൂടെ ഓടിക്കൊണ്ടിരുന്നു. താൻ കീഴടക്കിയ 3 രാജാക്കന്മാരെ കൊണ്ട് തെരുവീതിയിലൂടെ തൻ്റെ രഥം ബാനിപ്പാൽ ഉന്തി നീക്കി. ഒരു രാജകുമാരനെ കൊണ്ട് സ്വന്തം പിതാവായ രാജാവിൻ്റെ ഛേദിച്ചെടുത്ത ശിരസ് ചുമലിലെടുത്തുകൊണ്ട് നടക്കുവാൻ അയാൾ നിർബന്ധിച്ചു. മനുഷ്യൻ ഇത്രമേൽ ക്രൂരനാകുമോ എന്ന് ചിന്തിക്കും വണ്ണം താങ്കൾ ഈ ബാനിപ്പാലിന്റെ പ്രവർത്തനങ്ങൾ കാണുന്നു. ബാനിപ്പാലിന്റെ വിരുന്നുശാലയ്ക്ക് അലങ്കാരമായി കാണപ്പെട്ടത് വെട്ടിയെടുത്ത കൽദേയ രാജാവിന്റെ തലയായിരുന്നു. എത്ര ഭയങ്കരമല്ലേ? അങ്ങനെ കൊടും ക്രൂരതയുടെ നഗ്ന നൃത്തമായിരുന്നു നിനവയിൽ നടന്നത്. നഹും ഈ പശ്ചാത്തലത്തിലാണ് നിനവയുടെ മേൽ പകരുന്ന ദൈവിക ശിക്ഷാവിധി പ്രഖ്യാപിച്ചത്. ദൈവക്രോധം രൂക്ഷമായ ധ്വനിയിൽ ഈ പ്രവചനം മുഴക്കുന്നു. ഇല്ല സുഹൃത്തെ, ദൈവം ആരെയും വെറുതെ വിടില്ല. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. നഹുമിന്റെ പ്രവചനം 3:4 വാക്യം വരെ നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു. നിഷ്ഠൂരന്മാരായിരുന്ന അശൂര്യരുടെ മേൽ വന്ന ദൈവശിക്ഷയുടെ ഭയങ്കരത്വം ഇനിയും നാം കാണുവാൻ പോകുന്നതേയുള്ളൂ. ഇന്ന് 5 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ, അതെ, ഈ പുസ്തകത്തിന്റെ ഒടുവിലത്തെ ഭാഗം നാം പഠിക്കുവാൻ പോകുകയാണ്. 3 ആദ്യത്തെ 4 വാക്യങ്ങളിൽ ദൈവം നിനവയെ ശിക്ഷിക്കുവാനുള്ള കാരണമാകുന്നു രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ പട്ടണത്തെ നശിപ്പിക്കുന്നതിനെ ദൈവം നീതീകരിക്കുകയാണ്. ഇനിയും വളരെ ശ്രദ്ധേയമായ ഒരു പ്രസ്താവന 5 പ്രവാചകൻ ചെയ്യുന്നത് ഒന്ന് ശ്രദ്ധിച്ചാട്ട്. 3:5, ഞാൻ നിന്റെ നേരെ വരും, ഞാൻ നിന്റെ വസ്ത്രാഗ്രങ്ങളെ നിന്റെ മുഖം വരെ പൊക്കി ജാതികളെ നിന്റെ നഗ്നതയും രാജ്യങ്ങളെ നിന്റെ നാണിടവും കാണിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിന്റെ നേരെ വരും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിന്റെ നേരെ എന്നതുകൊണ്ട് ഞാൻ നിനക്കെതിരെ വരും എന്നാണ് അർത്ഥം. നിനവയോട് ദൈവൻ 2 പ്രാവശ്യമാകുന്നു ഇങ്ങനെ പറയുന്നത്. യെഹെസ്കേൽ പ്രവചനം 38, 39 അധ്യായങ്ങളിൽ ഗോഗിനെക്കുറിച്ചും മാഗോഗിനെക്കുറിച്ചും പറയുന്നിടത്തും ഞാൻ നിനക്കെതിരെ വരും എന്ന പ്രയോഗം കാണുന്നുണ്ട്. അവിടെ അങ്ങനെ പറയുന്നതിന്റെ കാരണം ആ രാഷ്ട്രം നിരീശ്വരത്വത്തിൽ ആകുന്നു എന്നതാണ്. പക്ഷേ അശൂരിന്റെ പ്രശ്നം ബഹുദൈവ വിശ്വാസമാകുന്നു. അശൂര്യർ ബിംബാരാധനയ്ക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു. അതിന്റെ പിൻപിൽ പ്രവർത്തിക്കുന്നത് മന്ത്രവാദവും അശുദ്ധാത്മാക്കളെ സേവിക്കുന്നതും മറ്റുമാകുന്നു എന്ന് നമുക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കും. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചല്ലോ, ഉൾനാടുകളിൽ മാത്രമല്ല ഇന്ന് മന്ത്രവാദവും സേവയുമൊക്കെ പട്ടണങ്ങളിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മനുഷ്യന് ഗുണമുണ്ടാകുവാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊന്നുമല്ലല്ലോ ഇത്. ജാതകം, കൈനോട്ടം, ലക്ഷണം പറയുക, ഇതെല്ലാം എങ്ങനെയെങ്കിലും ഭാവി എന്താകുമെന്ന് അറിയുവാനുള്ള പരിശ്രമങ്ങൾ മാത്രമാകുന്നു. മനുഷ്യന് ഭാവി എന്താകുമെന്ന് അറിയുവാൻ ഭയങ്കര താല്പര്യമാകുന്നു. ഇത് അറിഞ്ഞതുകൊണ്ട് വരുവാൻ പോകുന്നതിൽ നിന്നും രക്ഷപ്പെടാമെന്ന് അവന് ചിന്തയില്ല. പിന്നെ അറിഞ്ഞിട്ട് ദോഷമാകുന്നു വരുന്നതെങ്കിൽ ഇപ്പോഴേ ദുഃഖിച്ചിരിക്കുവാൻ ഇല്ലേ? അയ്യോ, ഓരോ ദിവസവും അന്നെടുക്കാവുന്നതിൽ കൂടുതൽ നമുക്കുണ്ട്. പിന്നെന്തിനാ ഈ വരുവാൻ പോകുന്നത് ഇപ്പോഴേ എടുക്കുന്നത്? ദൈവം നിനവയോട് പറഞ്ഞു, ഞാൻ നിനക്കെതിരെ വരുന്നു. അതെ, മന്ത്രവാദത്തിൽ മുഴുകിക്കഴിഞ്ഞിരുന്ന ഒരു പട്ടണത്തോടാണ് ദൈവം പറഞ്ഞത്, ഞാൻ നിനക്കെതിരെ വരുന്നു. പിന്നെ പറയുന്നു, ഞാൻ നിന്റെ വസ്ത്രാഗ്രങ്ങളെ നിന്റെ മുഖം വരെ പൊക്കും. ശരീര നഗ്നത വളരെയധികം പ്രദർശിപ്പിക്കുന്ന ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത്. ഈ അശ്ലീലത്തെ മുഴുവൻ കല എന്ന് വിളിക്കുവാൻ നമ്മുടെ മനുഷ്യൻ എന്ത് ബുദ്ധിമുട്ടുന്നു എന്നോർക്കണം. ഏത് നാണക്കേടിനാ ഇന്ന് മാർക്കറ്റില്ലാത്തത്? ആൺ പെൺ വ്യത്യാസമില്ലാതെ നഗ്നത പ്രദർശിപ്പിക്കുന്ന ഒരു ഭയങ്കര ബിസിനസ് ആകുന്നു ഇന്ന് നാം നമ്മുടെ ചുറ്റും കാണുന്നത്. മിക്ക ചലച്ചിത്രങ്ങളുടെ പരസ്യം കണ്ടാൽ തന്നെ ലജ്ജ തോന്നില്ലേ? ഇന്ന് നമ്മുടെ വിനോദസഞ്ചാരികളുടെ പറുദീസയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? പണമുണ്ടാക്കുവാൻ മനുഷ്യന്റെ ബലഹീനതകളെ ചൂഷണം ചെയ്യുന്നതിന്റെ ഉത്തമ ഉദാഹരണമല്ലേ ഇത്? പ്രിയ യുവ സ്നേഹിതരെ, നമുക്കിതിനെതിരെ നീങ്ങുവാൻ സാധിക്കില്ലേ? ഒന്നാമതായി, ഏതൊരു അശ്ലീല പടങ്ങളും പുസ്തകങ്ങളും കാണില്ല, വായിക്കില്ല എന്ന് തീരുമാനിക്കുക. ഒരു കാര്യം മറക്കരുത്, താങ്കൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം ഈ നാണക്കേട് കാണിച്ച് താങ്കളിൽ നിന്നും പിടിച്ചു പറിക്കുക ഇതിനെ ഒരിക്കലും അനുവദിച്ചുകൂടാ. അതിനാണല്ലോ ഏറ്റവും അധികം ഡിമാൻഡ്. താങ്കളുടെ പണം വാങ്ങി ഈ പാർട്ടികൾ സുഖിച്ചങ്ങനെ ജീവിക്കുന്നു, എന്നിട്ട് അവർ തന്നെ താങ്കളെ കൊഞ്ഞനം കുത്തുന്നു. എന്തിന് വെറുതെ വിഡ്ഢികളാകുന്നു? ചില സംസ്കാരങ്ങളുടെ അനുകരണമാകുന്നു ഈ കാണുന്നത് എന്ന് ചിലർ വാദിച്ചു എന്ന് വരാം. ചില സംസ്കാരങ്ങൾ എന്ന് പറഞ്ഞതുകൊണ്ടായില്ല മൃഗത്തിന്റെ സംസ്കാരത്തിന്റെ അനുകരണം എന്ന് ഞാൻ പറയട്ടെ. ഞാൻ അങ്ങനെ പറഞ്ഞാൽ തങ്ങളെ അധിക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞ് മൃഗങ്ങളെല്ലാം കൂടി എനിക്കെതിരെ തിരിയുകയില്ല എന്ന് കരുതുന്നു. ഏതൊരു കാര്യത്തെയും പ്രോത്സാഹിപ്പിക്കുവാൻ ആളുകൾ ഉണ്ടായിട്ടാണ് അത് വളരുന്നത് എന്ന് മറക്കരുത്. ഇതൊക്കെ നിയമം കൊണ്ട് നിരോധിക്കേണ്ടതാണ്. അശൂര്യരുടെ സംസ്കാരം വളരെ താണുപോയിരുന്നു, എന്നാലും ഇന്നത്തെ സംസ്കാരം പോലെ അധപ്പതിച്ചിരുന്നില്ല എന്ന് വ്യക്തമാണ്. ശരീര നഗ്നത പ്രദർശനം അവർ അനുവദിച്ചിരുന്നില്ല. ഒരു സ്ത്രീ തന്റെ നഗ്നത പ്രദർശിപ്പിക്കുന്നത് ഏറ്റവും ലജ്ജാകരമായ സംഗതിയാണ്. അതിനേക്കാൾ അധികം ഒരു സ്ത്രീ അധപ്പതിക്കുവാൻ ഒന്നുമില്ല. ഇവിടെ ഒരു കാര്യം കൂടി ഓർപ്പിച്ചിട്ട് ഞാൻ മുൻപോട്ട് നീങ്ങട്ടെ. വസ്ത്രം ഒന്നുമില്ലാതെ മാത്രമല്ല, വസ്ത്രമുണ്ടെങ്കിൽ തന്നെ നഗ്നത പ്രദർശിപ്പിക്കുവാൻ സാധിക്കും എന്നോർക്കണം. ഇന്ന് അനേകരും നഗ്നത പ്രദർശിപ്പിക്കത്തക്കവണ്ണമല്ലേ വസ്ത്രധാരണം ചെയ്യുന്നത്? അതേ സുഹൃത്തെ, താങ്കളുടെ വസ്ത്രധാരണം പ്രത്യേകം ശ്രദ്ധിച്ചാലും നിനവെ പട്ടണത്തിന്റെ മേൽ താൻ കൊണ്ടുവരുവാൻ പോകുന്ന നാണക്കേടിനെ കുറിച്ചാണ് ദൈവം ഇവിടെ സംസാരിക്കുന്നത്. ജാതികളെ നിന്റെ നഗ്നതയും രാജ്യങ്ങളെ നിന്റെ നാണിടവും കാണിക്കുമെന്നും, ഈ രാജ്യത്തോടെ താൻ ചെയ്യുമെന്ന് ദൈവം പറഞ്ഞത് അതാകുന്നു. അശൂർ വളരെ വളരെ അധപ്പതിച്ചു. ഒരു വലിയ സാമ്രാജ്യം, ഒരു വലിയ സംസ്കാരം, അതിന്റെ എല്ലാ പ്രതാപവും ശക്തിയും സമ്പത്തും എല്ലാം എല്ലാം ഒരിക്കലും പൊങ്ങി വരാത്തതുപോലെ തകർന്ന് തരിപ്പണമായി, അതെല്ലാം പൊടിയായി. അവരോട് അങ്ങനെ ചെയ്യുമെന്നാണ് ദൈവവും പറഞ്ഞത്. ഇനിയും ആറാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. അവിടെ ദൈവം അവരോട് പറയുന്നത്, ഞാൻ അമേദ്യം നിന്റെ മേൽ എറിഞ്ഞ് നിന്നെ കുൽസിതയും നിന്ദാവിഷയവുമാക്കും. ദൈവം അവരെ ശിക്ഷിക്കുന്ന വിധം ഭയങ്കരമാണല്ലേ. നാഹും പ്രവാചകനിലൂടെ ദൈവം നിനവയോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ താഴ്ത്തിക്കളയുവാൻ പോകുകയാണ്, ഞാൻ നിനക്കെതിരാണ്, നീ ആയിരിക്കുന്ന അവസ്ഥ ഞാൻ ലോകത്തെ തുറന്നു കാണിക്കുവാൻ പോകുകയാണ്. നോക്കണേ, ഇതിനോടകം വെളിച്ചത്ത് വന്ന ഗവേഷണങ്ങൾ കാണിക്കുന്നത് ഈ പറഞ്ഞതെല്ലാം അതുപോലെ സംഭവിച്ചു എന്നാണ്. ഇതൊക്കെ സംഭവിച്ചു, ഇതൊക്കെ സംഭവിക്കുന്നതിന് വളരെ മുൻപെഴുതപ്പെട്ട ഒരു വ്യക്തമായ പ്രവചനമാകുന്നു നഹുമിൻ്റേത്. ഇത് വളരെ ആശ്ചര്യകരമായി തോന്നുന്നു ഇല്ലേ? ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും ലഘുവായി കാണുവാനോ ചിന്തിക്കുവാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇന്നത്തെ കാലത്തും ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിന്റെ കാര്യമാണ് ഇവിടെ നഹും വിവരിക്കുന്നതെന്ന കാര്യത്തിന് സംശയമില്ല. ലോകത്തിലെ രാജ്യങ്ങളോട് ദൈവം ഇടപെടുന്ന വിധമാകുന്നു നഹും വിവരിക്കുന്നത്. താൻ ഇടപെടുന്ന മാർഗത്തിൽ ദൈവം എന്തെങ്കിലും വ്യത്യാസം വരുത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവിടുന്ന് വ്യത്യാസം വരുത്തിയിട്ടില്ല എങ്കിൽ നാം ആകെ കുഴപ്പത്തിലാണല്ലേ. എന്നെ കേൾക്കുന്ന സുഹൃത്തെ, ചെറിയ കുഴപ്പത്തിലല്ല, വലിയ കുഴപ്പത്തിൽ. നാം നമ്മുടെ ദേശത്തിന് വേണ്ടി ഭാരത്തോടെ പ്രാർത്ഥിക്കുന്നവരാകണം. ദൈവം പറഞ്ഞതുപോലെ അശൂർ നിന്നാവിഷയമായി എന്ന് നാം കാണുന്നു. 7-ാം വാക്യത്തിൽ, അങ്ങനെ നിന്നെ കാണുന്ന ഏവരും നിന്നെ വിട്ട് ഓടി, നിനവെ ശൂന്യമായി കിടക്കുന്നു, ആർ അവളോട് സഹതാപം കാണിക്കും, ഞാൻ എവിടെ നിന്ന് നിനക്ക് ആശ്വാസകന്മാരെ അന്വേഷിക്കേണ്ടു എന്ന് പറയും. വേറെ വിധത്തിൽ പറഞ്ഞാൽ ദൈവം പറയുകയാണ്, ഈ പട്ടണത്തിന്റെ സ്ഥിതി ഓർത്ത് വിലപിക്കുവാൻ എനിക്കാരെയും കിട്ടുകയില്ലല്ലോ, ആർക്കും ഈ പട്ടണത്തോട് ഒരു സഹതാപവും കാണുകയില്ലല്ലോ. അത് വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാകുന്നു. അവരുടെ നാശത്തിലെങ്കിലും അവസാനത്തിലെങ്കിലും ഒന്ന് കടന്നു വരുവാനും ദുഃഖമില്ലെങ്കിലും ഒരു ദുഃഖഭാവം കാണിക്കുവാനും ആരും ഇല്ലാതെ പോയി. മറ്റെല്ലാം മറന്ന് മനുഷ്യർ ഒരുമിച്ച് ചേരുന്ന ഒരു സ്ഥലമാകുന്നുവല്ലോ മരണവീട്. ഇവരുടെ അവസ്ഥ നോക്കിക്കേ. ഒരു മരണവീട്ടിൽ ആരും ദുഃഖം രേഖപ്പെടുത്തുവാൻ വന്നില്ല എന്ന് പറഞ്ഞാൽ ആ മരിച്ച ആളിനെ കുറിച്ച് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളില്ലേ. സാധാരണ ഏതെങ്കിലും മരണവീട്ടിൽ പോയിട്ട് എൻ്റെ പിതാവ് വരുമ്പോൾ എൻ്റെ സഹോദരിമാർ ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ കേട്ടിട്ടുണ്ട്, അപ്പച്ച ഒരുപാട് ആളുണ്ടായിരുന്നോ, ആരെങ്കിലും കരയുന്നുണ്ടായിരുന്നോ? എത്ര നീചൻ മരിച്ചാലും മനുഷ്യൻ ദുഃഖം പ്രകടിപ്പിക്കും. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു മനുഷ്യന്റെ മരണത്തെക്കുറിച്ച് കേട്ടു. ഒരു മനുഷ്യന് ചെയ്യാവുന്നതിനപ്പുറം നീചപ്രവൃത്തികളെല്ലാം ചെയ്ത് ആർക്കും വേണ്ട എന്ന സ്ഥിതിയായപ്പോൾ കുറെ ദൂരെ ഒരു സ്ഥലത്ത് പോയി ആത്മഹത്യ ചെയ്തു. വീട്ടുകാർ വിവരം അറിഞ്ഞപ്പോൾ തിരിഞ്ഞുപോലും നോക്കുവാൻ പോയില്ല. ഒടുവിൽ ആരാണ്ടെല്ലാം കൂടി സംഘടിപ്പിച്ച് ആ മനുഷ്യനെ കൊണ്ട് അടക്കി. സ്വന്തം വീട്ടുകാർക്ക് പോലും വേണ്ടാത്ത അവസ്ഥ. അശൂർ നശിച്ചപ്പോൾ പോലും അവരോടൊന്ന് സഹതപിക്കുവാൻ ആരും ഉണ്ടായില്ല എന്നതാണ് സത്യം. സുഹൃത്തെ, കർത്താവിൽ മരിച്ചു എന്ന് പത്രത്തിൽ പരസ്യം കൊടുത്തതുകൊണ്ട് കർത്താവിൽ മരിക്കുവാൻ സാധ്യമല്ല. കർത്താവിൽ ജീവിച്ചെങ്കിൽ മാത്രമേ കർത്താവിൽ മരിക്കുവാൻ സാധിക്കൂ. കർത്താവിൽ ജനിച്ചുവെങ്കിൽ മാത്രമേ കർത്താവിൽ ജീവിക്കുവാൻ സാധിക്കൂ. കർത്താവിൽ മരിക്കുന്ന അത്രയും വലിയൊരു ഭാഗ്യ പദവി ഈ ആയുസിൽ ഒരു മനുഷ്യനും ലഭ്യമല്ല. അതിന് സംശയം വേണ്ട. അതെ സുഹൃത്തെ, താങ്കൾ ഇന്ന് മരിച്ചാൽ കർത്താവിൽ മരിച്ചു എന്ന് പറയുവാൻ സാധിക്കുമോ? ദൈവം പറയുന്നു, നിനവയുടെ ശവസംസ്കാരത്തിൽ വിലപിക്കുന്ന ആരും കാണുന്നില്ല എന്ന്. നഖം പറയുന്നത് ആ ദിവസം ലോകം മുഴുവൻ സന്തോഷിക്കും. അതങ്ങനെ തന്നെ സംഭവിച്ചു. സുഹൃത്തെ, താങ്കൾ ഇന്ന് മരിച്ചാൽ മറ്റുള്ളവർക്ക് അതൊരു നഷ്ടമായി തോന്നാത്ത പക്ഷം ജീവിതം കൊണ്ട് എന്ത് പ്രയോജനമാകുന്നു? ചിലർ മരിക്കുമ്പോൾ മനുഷ്യർ സന്തോഷിക്കുകയാണ്, നാശമൊഴിഞ്ഞല്ലോ എന്ന ചിന്ത. ഞാൻ അങ്ങനെ പറയുമ്പോൾ തന്നെ എനിക്ക് വളരെയധികം ദുഃഖമുണ്ട്. അങ്ങനെ ആർക്കും സംഭവിക്കാതിരിക്കട്ടെ ഒരു മനുഷ്യനും. 8-ാം വാക്യത്തിൽ, നദികളുടെ ഇടയിൽ ഇരിക്കുന്നതും ചുറ്റും വെള്ളമുള്ളതും സമുദ്രം വാടയും സമുദ്രം മതിലും ആയിരിക്കുന്നതുമായ നോ അമ്മോനേക്കാൾ നീ ഉത്തമ ആകുന്നുവോ? നോക്കണേ, നോ അമ്മോനേക്കാൾ നീ ഉത്തമ ആകുന്നുവോ എന്ന്. മേലെ മിസ്രയീമിന്റെ തലസ്ഥാനമായിരുന്നു നോ അമ്മോൻ. 18-ാമത്തേതും 20-ാമത്തേതും ആയ ഫറവോൻ രാജവംശത്തിന്റെ തലസ്ഥാന നഗരമായിരുന്നു ഇത്, നോ അമ്മോൻ. ഗ്രീക്കുകാരും റോമാക്കാരും പോലും അഭിനന്ദിച്ച ശില്പവിദ്യകളായിരുന്നു ഈ നഗരത്തിനുണ്ടായിരുന്നത്. നീലനദിയുടെ രണ്ട് കരകളിലുമായിട്ടായിരുന്നു ഈ പട്ടണം. നീലനദിയുടെ കിഴക്കേക്കരയിൽ പ്രശസ്തമായ കർണാക്ക്, ലെക്സർ എന്നീ ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. ആദ്യത്തെ ഗ്രീക്ക് കവിയായി അറിയപ്പെടുന്ന ഹോമർ ഈ പട്ടണത്തെക്കുറിച്ച് പറയുമ്പോൾ 100 ഗേറ്റുകൾ ഉള്ളതായി വിശേഷിപ്പിക്കുന്നു. ഇതിന്റെ അവശിഷ്ടങ്ങൾ മാത്രം ഏതാണ്ട് 27 മൈലുകൾ വിസ്തീർണത്തിൽ കാണപ്പെടുന്നുണ്ട്. ഒരു ആട്ടുകൊറ്റന്റെ തലയും മനുഷ്യ ശരീരവും ഉള്ളതായിട്ടാണ് മിശ്രയും ദേവന്മാരിൽ പ്രധാനിയായ അമ്മോനെ ചിത്രീകരിച്ചിരിക്കുന്നത്. ബിംബാരാധികളും ദൈവമില്ലാത്ത ജനങ്ങളുമായ അമ്മോൻ പട്ടണ നിവാസികളുടെ മേൽ വരുവാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് ഇരമ്യാവും അതുപോലെ തന്നെ എഹസ്കിയലും പറഞ്ഞിട്ടുണ്ട്. നീല നദി ഒരു സംരക്ഷണം പോലെ നിൽക്കുമ്പോൾ തന്നെ അമ്മോൻ പട്ടണം തോടുകളാൽ ചുറ്റപ്പെട്ടതായിരുന്നിരിക്കും. വർഷത്തിൽ നീല നദി കരകവിഞ്ഞൊഴുകുമ്പോൾ ഒരു സമുദ്രം പോലെ തോന്നിയിരുന്നു. നോ അമ്മോന് സംഭവിച്ചത് നോക്കി നിനവേക്കും അവളുടെ അവസാനം ഊഹിക്കാം. കാരണം നോ അമ്മോനേക്കാൾ മോശമായിരുന്നു നിനവേ. ദൈവം നിനവേട് പറയുകയാണ്, നോ അമ്മോൻ നഗരം അശൂര്യ സാമ്രാജ്യത്തിനൊരു മാതൃകയായിരിക്കട്ടെ എന്ന്. ആർക്കും തോൽപ്പിക്കുവാൻ സാധിക്കാതിരുന്ന നോ അമ്മോൻ ആ നഗരത്തെ തോൽപ്പിച്ച് ശിഥിലമാക്കിയത് അശൂർ തന്നെയായിരുന്നു. ദൈവം നോ അമ്മോനെ ശിക്ഷിച്ചെങ്കിൽ അതിനേക്കാളും മോശക്കാരായ അശൂര്യയെ എന്തുകൊണ്ട് ശിക്ഷിച്ചുകൂടാ എന്ന് ന്യായമായി ആർക്കും ചോദിക്കാം. നദികളുടെ ഇടയിൽ ഇരിക്കുന്നത് എന്നിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക, വളരെയധികം വെള്ളത്തെ കാണിക്കുന്നതിനാണ് നദികൾ എന്ന് ബഹുവചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വെള്ളപ്പൊക്ക സമയത്തൊന്നും സംഭവിക്കാതിരിക്കുവാനുള്ള കണക്ക് കൂട്ടലിലാണ് ഈ പട്ടണം പണി കഴിപ്പിച്ചിരുന്നത്. 9-ാം വാക്യം നോക്കിക്കാട്ട്, കൂശും മിശ്രയുമും അവളുടെ ബലമായിരുന്നു, അത് സീമയില്ലാത്തതായിരുന്നു. പൂത്യരും ലൂബ്യരും നിന്റെ സഹായകന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. നോ അമ്മോനുമായി സഖ്യത്തിലായിരുന്നതും ചുറ്റുമുണ്ടായിരുന്നതുമായ നഗരങ്ങളായിരുന്നു ഈ പറഞ്ഞത്. മിശ്രയും സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന നോ അമ്മോൻ ചിന്തിച്ചിരുന്നത് അതൊരിക്കലും നശിപ്പിക്കപ്പെടുകയില്ല എന്നാണ്. അതിന് കാരണങ്ങളുമുണ്ട്. രണ്ടു വശത്തും വിശാലമായ മരുഭൂമി, നീലനദി, വേറെ അതെ വടക്കും തെക്കും അവരുടെ സഖ്യകക്ഷികൾ. പിന്നെ എങ്ങനെയാണ് ആരെങ്കിലും അവരുടെ അടുത്തെങ്കിലും ചെല്ലുന്നത്? എന്നിട്ടും അശൂര്യർ അവരെ കീഴടക്കി. എന്നിട്ടിപ്പോൾ അശൂര്യർ ചിന്തിക്കുകയാണ്, ആർക്കും തങ്ങളോടൊന്നും ചെയ്യുവാൻ സാധിക്കില്ല എന്ന്. ഇന്ന് വ്യക്തിപരമായ അനേകരുടെയും ചിന്ത അതുതന്നെയാണ്. പണത്തിന് പണമുണ്ട്, സ്വാധീനത്തിന് സ്വാധീനമുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. പിന്നെ ഇനിയും ആര് എന്ത് ചെയ്യാനാണ്? ദൈവത്തെപ്പോലും വെല്ലുവിളിക്കുന്ന മനോഭാവം. ദൈവഹിതപ്രകാരം മുൻപോട്ട് പോകണമെന്ന് ദൈവം താങ്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു സുഹൃത്തെ. ഒരിക്കൽ ദൈവത്തെ അറിഞ്ഞിട്ട് ദൈവവഴികളിൽ നിന്നും മാറിപ്പോയിട്ടുള്ളവരാണ് ഇതുപോലെ കൂടുതൽ വെല്ലുവിളിക്കുന്നത്. നേരിട്ട് വെല്ലുവിളിച്ചെങ്കിലും സ്വഭാവം വിളിച്ചറിയിക്കുന്നത് അതാകുന്നു. നേരിട്ട് വെല്ലുവിളിച്ചെന്ന് വരില്ല. എത്ര എത്ര ഉദാഹരണങ്ങളിൽ കൂടി ദൈവം താങ്കളോട് സംസാരിക്കുന്നു. തെറ്റായ വഴികൾ ഉപേക്ഷിച്ച് ദൈവഹിതത്തിന് ജീവിതം വിധേയപ്പെടുത്തു എന്ന് ദൈവം എത്ര എത്ര പ്രാവശ്യം പറയുന്നു. പക്ഷേ അതനുസരിക്കാത്തത് ദൈവത്തെ വെല്ലുവിളിക്കുകയല്ലേ? 10-ാം വാക്യം, എന്നിട്ടും അവൾ ബദ്ധയായി പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു. അവളുടെ പൈതങ്ങളെ അവർ സകല വീഥികളുടെയും തലക്കൽ വെച്ച് തകർത്ത് കളഞ്ഞു. അവളുടെ മാന്യന്മാർക്ക് അവർ ചീട്ടിട്ടു. അവളുടെ സകല മഹാന്മാരെയും ചങ്ങല കൊണ്ട് ബന്ധിച്ചു കളഞ്ഞു. നോ അമ്മോനോട് അശൂർ ചെയ്തത് ഇതുതന്നെയാണ്. ഇപ്പോൾ അവർക്കത് തിരിച്ചു കിട്ടുന്നു. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമല്ലേ ഇത്? 11-ാം വാക്യത്തിൽ, അങ്ങനെ നീയും ലഹരി പിടിച്ച് ബോധം കെട്ടു വീഴും. നീയും ശത്രു നിമിത്തം ഒരു അഭയസ്ഥാനം അന്വേഷിക്കും. മദ്യപിച്ച് ലഹരി പിടിച്ച് കുറെ ധൈര്യമുണ്ടെന്ന് കാണിക്കുവാനൊക്കെ അശൂർ ശ്രമിക്കും. പക്ഷേ അതും അവരെ ഒട്ടും തന്നെ സഹായിക്കുവാൻ പോകുന്നില്ല എന്നാണ് പ്രവാചകൻ അവരോട് പറയുന്നത്. 12-13 വാക്യങ്ങൾ, നിന്റെ കോട്ടകളൊക്കെയും തലപ്പഴത്തോടുകൂടി അത്തിവൃക്ഷങ്ങൾ പോലെയാകും. കുലുക്കിയലവ തിന്നുന്നവന്റെ വായിൽ തന്നെ വീഴും. നിന്റെ ജനം നിന്റെ നടുവിൽ പെണ്ണുങ്ങളാകുന്നു. നിന്റെ ദേശത്തിന്റെ വാതിലുകൾ നിന്റെ ശത്രുക്കൾക്ക് വിസ്താരമായി തുറന്നു കിടക്കുന്നു. നിന്റെ ഓടാമ്പലുകൾ തീക്ക് ഇരയായി തീർന്നിരിക്കുന്നു. ഈ അത്തിക്കായി പഴുത്താൽ ഒന്ന് പതിയെ കുലുക്കിയാൽ മതി, അതെല്ലാം താഴെ വീഴും. അതുപോലെയാണ് അശൂര്യർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സുരക്ഷിതത്വമെല്ലാം. ശത്രു വരുമ്പോൾ തന്നെ അവർ അതിനകത്ത് പ്രവേശിക്കും. അത് തീർച്ചയാണ്. എനിക്ക് തോന്നുന്നു 13-ാം വാക്യത്തിലെ ചിന്ത പുരുഷന്മാർ സ്ത്രീകളെ പോലെ പെരുമാറുന്നു എന്നാണ്. അല്ല എങ്കിൽ സ്ത്രീകളാകുന്ന എല്ലായിടത്തും ഭരിക്കുന്നത്, വീട്ടിൽ മുതൽ എല്ലായിടത്തും എന്ന് ചുരുക്കം, പുരുഷന്മാർക്ക് ഒരു അധികാരവും ഇല്ലാത്ത ഒരു അവസ്ഥ ആ ദേശത്ത്. ഇനിയും 14 മുതലുള്ള വാക്യങ്ങൾ നോക്കിക്കാട്ട്, 18 വരെ ഞാൻ വായിക്കാം. നിരോധത്തിനു വേണ്ടി വെള്ളം കോരിക്കൊള്ളുക, നിന്റെ കൊത്തളങ്ങളെ ഉറപ്പിക്കുക, ചെളിയിൽ ചെന്ന് കളിമണ്ണ് ചവിട്ടുക, ഇഷ്ട കഴിച്ച് പിടിക്കുക. അവിടെ തീ നിന്നെ ദഹിപ്പിച്ചു കളയും, വാൾ നിന്നെ ഛേദിച്ച് വിട്ടിൽ എന്ന പോലെ നിന്നെ തിന്നുകളയും. വിട്ടിൽ എന്ന പോലെ നിന്നെ തന്നെ പെരുക്കുക, വെട്ടിക്കിളി എന്ന പോലെ നിന്നെ തന്നെ പെരുക്കുക. നിന്റെ വർത്തകന്മാരെ നീ ആകാശത്തിലെ നക്ഷത്രങ്ങളെക്കാൾ വർദ്ധിപ്പിച്ചുവല്ലോ. വിട്ടിൽ പടം കഴിച്ച് പറന്നുപോകുന്നു. നിന്റെ പ്രഭുക്കന്മാർ വെട്ടിക്കിളികൾ പോലെയും നിന്റെ സേനാധിപതിമാർ ശീതളമുള്ള ദിവസത്തിൽ മതിലുകളിന്മേൽ പറ്റുന്ന വിട്ടിൽ കൂട്ടം പോലെയുമാകുന്നു. സൂര്യൻ ഉദിക്കുമ്പോൾ അവ പറന്നു പോകുന്നു, അവ ചെന്നിരിക്കുന്ന സ്ഥലം ആരും അറിയുന്നില്ല. അശ്ശൂർ രാജാവേ, നിന്റെ ഇടയന്മാർ ഉറങ്ങുന്നു, നിന്റെ കുലീനന്മാർ വിശ്രമിച്ച് കിടക്കുന്നു, നിന്റെ ജനം പർവ്വതങ്ങളിൽ ചിതറിയിരിക്കുന്നു, അവരെ കൂട്ടിച്ചേർപ്പാൻ ആരുമില്ല. രാജ്യത്തെ നയിക്കുവാൻ സാധിക്കാത്ത വണ്ണം രാജ്യത്തെ നേതൃത്വം താറുമാറായി എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇന്നത്തെ രാഷ്ട്രങ്ങളിൽ കാണുന്ന ഏറ്റവും വലിയ പോരായ്മ നേതൃത്വത്തിന് ആളുകളില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ രാജ്യം നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവഭയമില്ലാത്ത ആർക്കും ശരിയായി ഭരിക്കുവാൻ സാധ്യമല്ല. അവർ ഗുണത്തേക്കാൾ കൂടുതൽ ദോഷം മാത്രമേ പ്രവർത്തിക്കൂ. ദൈവം പറയുന്ന മറ്റ് ദോഷങ്ങളുടെ കൂടെ തന്നെ നേതൃത്വത്തിന് ശരിയായ ആളുകൾ ഇല്ലായിരുന്നു എന്നതും അശ്ശൂരിയെ തകർത്തു കളഞ്ഞ ഒരു വിഷയമാകുന്നു. നിനവയോടുള്ള ദൈവത്തിന്റെ അവസാന വാക്കുകൾ ശ്രദ്ധിച്ചാലും ഇത് തീർച്ചയായും താങ്കളെ കിടിലം കൊള്ളിക്കും. അതുപോലെയുള്ള ഭയാനമായ വാക്കുകളാണ്. 19-ാം വാക്യം, നിന്റെ കേടിന് ഉപശാന്തിയില്ല, നിന്റെ മുറിവ് വിഷമമാകുന്നു, നിന്റെ വർത്തമാനം കേൾക്കുന്ന ഏവരും നിന്നെക്കുറിച്ച് കൈകൊട്ടും, ആരുടെ മേലാകുന്നു നിന്റെ ദുഷ്ടത ഇടവിടാതെ കവിഞ്ഞു വരാതിരുന്നത്. അശ്ശൂരിലെ ജനങ്ങൾ ഒന്നടങ്കം പാപം ചെയ്തു, പാപം ചെയ്തു, പാപം ചെയ്ത് അവർ ജീവിച്ചു. അവരുടെ ജീവിത രീതി തന്നെ ഈ പറഞ്ഞതായിരുന്നു, പാപം ചെയ്യുക. ഇത്രമാത്രം ദുഷ്ടത, ക്രൂരത, മൃഗീയത കണ്ടപ്പോൾ ജനങ്ങൾ ദൈവത്തിന് നേരെ വിരൽ ചൂണ്ടിപ്പറഞ്ഞു, ഇതെന്താ ദൈവം ആകുന്നു, ഇതെന്നാ ദൈവം കാണുന്നില്ലേ, എന്തുകൊണ്ട് ദൈവം ശിക്ഷിക്കുന്നില്ല. ഈ ദുഷ്ടതയൊക്കെ അനുവദിക്കുവാൻ ദൈവത്തിന് എങ്ങനെ സാധിക്കും? ദൈവം പറഞ്ഞു, ഞാൻ ചിലതൊക്കെ ചെയ്യുവാൻ പോകുകയാണ്. സുഹൃത്തെ, ഇന്ന് നാം കാണുന്ന അനീതിയൊക്കെ ദൈവം കൈകാര്യം ചെയ്യുവാൻ പോകുകയാണ്. നിനവയെ നശിപ്പിച്ച് തുടച്ചു നീക്കിയപ്പോൾ പോലും ദൈവം സ്നേഹവാനാകുന്നു. അതിനെ ആകെ നീക്കിക്കളഞ്ഞപ്പോഴും ദൈവം അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏൽക്കുന്നു. ദൈവവഴികളിൽ നടന്നതിന് ശേഷം ദൈവത്തെ മറന്നുകളയുകയും ദൈവിക കാര്യങ്ങളോട് മറുത്തു നിൽക്കുകയും ചെയ്യുന്നവരുടെ മേൽ വരുന്ന ദൈവ ന്യായവിധിയുടെ ക്രൂരത ആർക്കും സഹിക്കാവുന്നതല്ല. ഒരിക്കൽ പ്രകാശനം ലഭിച്ച ശേഷം പിന്മാറിപ്പോയവർ ഒരിക്കൽ പോലും ദൈവത്തെ പിൻപറ്റാത്തവരെക്കാൾ വലിയ ശിക്ഷയ്ക്ക് യോഗ്യരാകും. നിലവേ പട്ടണം ഇന്നും അതിന് വലിയൊരു തെളിവായി അവശേഷിക്കുന്നു. പിന്മാറ്റത്തിൽ പോയ പ്രിയ സഹോദര, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി, താങ്കൾ തിരികെ പിതാവിൻ്റെ വീട്ടിലേക്ക് വരില്ലേ? സ്നേഹവാനായ പിതാവ് താങ്കൾക്കായി കാത്തിരിക്കുന്നു. അവിടുത്തെ സ്നേഹം താങ്കളെ മാടി വിളിക്കുന്നു. താങ്കളുടെ നന്ദികേടുകളെ ക്ഷമിക്കുവാൻ ദൈവം തയ്യാറാണ്. എന്തിന് സംശയിക്കണം? എന്തിന് സമാധാനമില്ലാതെ കഴിഞ്ഞുകൂടണം? ദൈവം താങ്കളെ ക്ഷണിക്കുന്നു, കടന്നു വരില്ലേ?